ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഝാർഖണ്ഡിൽ പോളിംഗ് 66%. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 64.72%, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 72.77% പോളിംഗ്. 43-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. 2024 ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് സാഹിത്യകാരി സമാന്ത ഹാർവേയ്ക്ക്. ഇന്ന് ശിശുദിനം. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം.
വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനം ഇന്ന് സമാപിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിൽ രാഷ്ട്രപതി എത്തിയത്. ഇന്നലെ സിൽവാസയിൽ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച ശ്രീമതി മുർമു വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിച്ചു. സാന്താചോക് സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ദ്രൌപദി മുർമു സിൽവാസയിലെ പൊതുപരിപാടിയിലും പങ്കെടുത്തു. ദിയുവിലെ INS കുക്രി സ്മാരകം രാഷ്ട്രപതി സന്ദർശിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനമാണ് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസായി ആഘോഷിക്കുന്നത്. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പും സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും. ഗോത്രവർഗ വിഭാഗങ്ങളിലെ ഉന്നമനത്തിനായുള്ള 6,640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഇതോടനുബന്ധിച്ച് ഇടുക്കിയിലും കാസർഗോഡും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഝാർഖണ്ഡിൽ 66%ത്തിനടുത്ത് പോളിംഗ് രേഖപ്പെടുത്തി. 15 ജില്ലകളിലെ 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 683 സ്ഥാനാർത്ഥികളാണ് ഝാർഖണ്ഡിൽ ഒന്നാംഘട്ട ജനവിധി തേടിയത്. 31 മണ്ഡലങ്ങളിലെ 950 പ്രശ്നബാധിത ബൂത്തുകളിൽ ഒഴികെയുള്ളിടത്ത് പോളിംഗ് വൈകിട്ട് 5 മണിയോടെ അവസാനിച്ചു. രണ്ടാംഘട്ട പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ഇന്ന് ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്കുള്ള ഈ മാസം 20-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രണ്ടിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഭേദപ്പെട്ട പോളിംഗ്. ദേശീയ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 64.72% പോളിംഗ്. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിൽ സമ്മതിദായകരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചത്. പോളിംഗ് സമയം പൂർത്തിയായെങ്കിലും വരിയിൽ നിന്നവർക്ക് ടോക്കൺ നൽകി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമൊരുക്കിയിരുന്നു. 16 സ്ഥാനാർത്ഥികളാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. UDFനായി പ്രിയങ്ക ഗാന്ധിയും LDFനായി സത്യൻ മൊകേരിയും NDAയ്ക്കായി നവ്യ ഹരിദാസും ജനവിധി നേടുന്നു. ചേലക്കരയിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 72.77% പോളിംഗ് രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ LDFനായി UR പ്രദീപും UDFനായി രമ്യ ഹരിദാസും NDAയ്ക്കായി K ബാലകൃഷ്ണനുമാണ് ജനവിധി തേടുന്നത്. ഇരു മണ്ഡലങ്ങളിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം ബീഹാറിലെ ദാർബാംഗയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
സർക്കാർ ദേശ് കീ സേവാ കേ ലിയെ ലോഗോ കേ കല്യാൺ കേ ലിയെ ഹമേശാ പ്രതിബദ്ധ റഹി ഹൈ. സേവാ കീ ഇസി ഭാവന സേ യഹാ വികാസ് സേ ജുഡേ 12,000 കറോഡ് റുപ്യേ കാ അലഗ് അലഗ് പ്രോജക്ട്സ് കാ ശിലാന്യാസ് ഓർ ലോകാർപ്പൺ ഹുവാ ഹൈ.
റെയിൽവേ സ്റ്റേഷനുകളിലെ ജനൌഷധി കേന്ദ്രങ്ങൾ യാത്രക്കാർക്ക് ഗുണനിലവാരമുള്ള മരുന്ന് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം അവസാനഘട്ടത്തിൽ. വരും ദിവസങ്ങളിൽ മുന്നണികളുടെ താരപ്രചാരകൾ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും. രാജ്യത്തെ മത്സരപരീക്ഷ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. എല്ലാ കോച്ചിംഗ് സ്ഥാപനങ്ങളും അവരുടെ വിദ്യാർത്ഥികളെയും കോഴ്സുകളെയും കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സിസിപിഎ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അതോറിറ്റി നടത്തിയ അന്വേഷണത്തിൽ രാജ്യത്തെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാസ്തവവിരുദ്ധമായ വാഗ്ദാനങ്ങൾ നൽകുന്നുവെന്ന് കണ്ടെത്തിയതായി ഉപഭോക്തൃകാര്യ സെക്രട്ടറി അറിയിച്ചു. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 17,00,000-ത്തിലധികം വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. 225 പാർലമെന്ററി സീറ്റുകളിലേക്ക് 8,800 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 43-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. 2047-ൽ വികസിത ഭാരതം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ജാർഖണ്ഡിനാണ് ഇത്തവണ പ്രാമുഖ്യം. ബീഹാറും ഉത്തർപ്രദേശുമാണ് പങ്കാളിത്ത സംസ്ഥാനങ്ങൾ. 2024 ബൂക്കർ പുരസ്കാരം ബ്രിട്ടീഷ് സാഹിത്യകാരി സമാന്ത ഹാർവേക്ക്. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. ഭൂമിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി പുരസ്കാരം സമർപ്പിക്കുന്നതായി സമാന്ത പറഞ്ഞു. 50,000 പൌണ്ടാണ് പുരസ്കാര തുക. 2019 ശേഷം ആദ്യമായാണ് ഒരു വനിത ബൂക്കർ പ്രൈസിന് അർഹയാകുന്നത്. ജനാധിപത്യ മൂല്യങ്ങളിൽ വേരൂന്നിയതാണ് ഇന്ത്യ ഫിലിപ്പൈൻസ് ബന്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75-ാമത് വാർഷികാഘോഷ പരിപാടികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഹാവ് സീൻ എ പർട്ടിക്കുലർലി സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് ഇൻ ആർ ടൈസ്. പ്രൈം മിനിസ്റ്റർ മോദി ആൻഡ് പ്രസിഡന്റ് മാർക്കോസ് ഹാവ് സെറ്റ് ദ ഡയറക്ഷൻ ഫോർ ദിസ് അപ്സ്വിംഗ്. Our trade today is steadily expanding, seeking to capture the potential provided by our high growth rates. Indian investments and projects in the Philippines have been robust and multiplying, especially in IT, pharmaceuticals, infrastructure, automobiles, textiles, and FMCG.
പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫിലിപ്പൈൻസ് ബന്ധം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ ഫിലിപ്പൈൻസ് നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ലോഗോ വിദേശകാര്യമന്ത്രി പ്രകാശനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. ശിശുദിന സ്റ്റാമ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഇന്നലെ നടന്ന 3-ാം T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരത്തിൽ 11 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഇതോടെ 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. സംസ്ഥാനത്തെ പ്രമേഹരോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സംയോജിത തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് തുടങ്ങി അടുത്ത വർഷത്തെ പ്രമേഹ ദിനം വരെ നീളുന്നതാണ് പദ്ധതി. പ്രമേഹരോഗത്തിന് പുറമെ പ്രമേഹരോഗികൾക്കുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അടുത്ത 3 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MT പത്മയുടെ ഭൌതിക ശരീരം രാവിലെ 11 കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 1-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ പോളിംഗ് 66%. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 64.72% ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 72.77% പോളിംഗ്. 43-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. 2024 ബൂക്കർ പുരസ്കാരം ബ്രിട്ടീഷ് സാഹിത്യകാരി സമാന്ത ഹാർവേക്ക്. ഇന്ന് ശിശുദിനം. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.